പത്താം അധ്യായം എന്നുവെച്ചാൽ പത്താം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു കാര്യം കാണാനായിട്ട് കഴിയും. അവിടെ കർത്താവിന്റെ പാനപാത്രം കൊടുക്കാൻ പാടില്ല. അതിന്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിൽ, നേരത്തെ നമ്മള് കർത്താവിന്റെ അത്താഴം എന്ന് കണ്ടു, ഇവിടെ കർത്താവിന്റെ മേശ എന്ന് കണ്ടു. അപ്പോസ്തലപ്രവൃത്തികൾ 2:42 നമ്മൾ വായിച്ചത് അപ്പം നുറുക്കുകയായിരുന്നു. ഇത് മൂന്നും ഒരേ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് പത്രമോഷിക്കുന്ന മൂന്ന് പേരുകളാണ് കർത്താവിന്റെ അത്താഴം. നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് കർത്താവ് അവരെ കൂടിയിട്ട് അതിന് രാത്രിയില് അത്താഴം പപ്പ എന്നുള്ള നിലയിൽ രാത്രിയിൽ കഴിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ അത്താഴം എന്ന് പറയാറുണ്ട്, അങ്ങനെ ഒരു വാക്ക് പറയാറുണ്ട്. കർത്താവിന്റെ മേശ നമ്മളിത് 10:1-10:21 അങ്ങനെയാണ് പറയുന്നത്. കർത്താവിന്റെ മേശ ഇവിടെ ഇത് അപ്പോസ്തലപ്രവൃത്തികൾ 2:42 അതുപോലെ തന്നെ 20-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായത്തിലെ സഭയുടെ മുന്നോട്ടുള്ള പോക്കില് പിന്നെയും അവര് കൂടുമ്പോഴൊക്കെയും അപ്പ നുറുക്കുക എന്നായിരുന്നു അവർ പ്രയോഗിക്കേണ്ടിരുന്ന ആ പദം. അതിന്റെ 20:7 നോക്കിയാൽ ആൾത്തോട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ അപ്പം നുറുക്കുക. അപ്പൊ ഇതിന് മൂന്ന് പേരുകൾ നമുക്ക് കാണാം. അപ്പം നുറുക്ക് എന്നെ കാണാം. ഇതിന് പേരുകളെ കുറിച്ച് പറഞ്ഞു. ഇതിന്റെ പ്രാധാന്യം നമ്മൾ നോക്കുമ്പോൾ 1-ാമത് ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. നേരത്തെയും പറഞ്ഞു, ഏത് കാര്യത്തെയും നമ്മൾ നോക്കേണ്ടത് കർത്താവ് അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ കർത്തൃമേശ ആചരണം അത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പിന്നെ കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നിർത്തി അവർക്ക് എടുത്തു, ഇത് നിങ്ങൾക്ക് നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുന്നു. ഇത് ചെയ്യണം എന്ന് കർത്താവ് പറഞ്ഞിരുന്നു. കർത്താവിന്റെ അവിടെ ഒരു സംശയത്തിനിടയിൽ ഇത് ചെയ്താൽ കൊള്ളാം, ചെയ്യുന്നവർക്ക് പല പ്രയോജനം ഉണ്ടാവും എന്നിങ്ങനെ ഒരു സന്ദിഗ്ധാവസ്ഥയിലല്ല പറഞ്ഞിരുന്നു. മറിച്ച് എന്താ പറഞ്ഞിരുന്നു, ഒരു സമന്ത ഒരു കൽപ്പന ഇത് ചെയ്യുകയും ചെയ്യുന്നു പറഞ്ഞിരിക്കുന്ന നമുക്ക് പിന്നെ മറ്റുമാകുന്നു. കർത്താവിന്റെ കൽപ്പനയാണ്, അതുകൊണ്ട് നമ്മളിത് ചെയ്യും. കർത്താവിന്റെ സ്വന്തം കൈകളാലാണ് സ്ഥാപിച്ചത്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാര്യം കാണുന്നുണ്ടല്ലോ, അവിടെയും കാണുന്നുണ്ട്, ഇപ്പൊ നമ്മൾ വായിച്ചെടുത്ത് കാണുന്നുണ്ട്, മറ്റേ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അവിടെയൊക്കെ ഈ കർത്താവ് ഇത് പറയുക മാത്രമല്ല, കർത്താവ് തിരിച്ചെടുക്കാനത് സ്ഥാപിച്ചു. അവിടെ നമുക്ക് അറിയാവുന്നത് പോലെ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവർ പെസഹ കഴിക്കാനായിട്ടാണ് കൂടിയത്. പെസഹ കഴിക്കാനായിട്ട് കൂടുമ്പോൾ അവരെപ്പോഴും യഹൂദനെന്തുണ്ട്, യഹൂദനൊരു വാഗ്ദത്തം ഉപയോഗിച്ചായിട്ട് ഒരു കാത്തിരിക്കും. അവരപ്പം എപ്പോഴും ഒരു അപ്പം എടുത്ത് മാറ്റി വെച്ചു, എന്നിട്ട് ആ അപ്പം ആകെ എടുക്കാൻ അധികാരമുള്ളൂ, വാഗ്ദത്തം മറ്റുകാഴ്ച എടുക്കാൻ അധികാരമുള്ളൂ. ഒരപ്പം എടുത്ത് അവരൊരു ആചാരം പോലെ അവർ മാറ്റി വെച്ചു. ഓർക്കണം, ഇത് ഇസ്രായേലിൽ ഇവരെ പുറപ്പെടുവിച്ചുകൊണ്ട് വന്ന കാലം മുതൽ ആരംഭിച്ചതാണ് ഈ പെസഹ. ഈ പെസഹ അവർ ഓരോ വർഷവും ആചരിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ? ഞങ്ങളിപ്പോൾ ഈ അക്ഷരാർത്ഥത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, നികള് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിന്റെ പൊരുളായിട്ട് ഒരാൾ വരും. ആ വാഗ്ദത്തപക്ഷിമാ വരും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദത്തപക്ഷിമായിട്ടുള്ള കാത്തിരിപ്പ് ഭൗതികമായ തലത്തിലുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അവർ വിചാരിച്ചത് ഇന്ന് ഞങ്ങൾ റോമിന്റെയും മറ്റു പലരുടെ അടിമകളായിട്ടിരിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ നായകനായിട്ടൊരു മസിഹ വരും. ആ മസിഹ വന്ന് കഴിയുമ്പോൾ അവൻ ഞങ്ങൾക്ക് ഈ ദേശം ഞങ്ങൾക്കായിട്ട് വീണ്ടും എടുത്തോ, ഞങ്ങളെ അടിമകത്തിൽ നിന്ന് മോചിപ്പിച്ച് ഞങ്ങളെ ആ നിലയിലെ മുന്നോട്ട് കൊണ്ടുവരും എന്നെല്ലാമുള്ള ഒരു വലിയ പ്രതീക്ഷയാണ്, മസിഹയ്ക്ക് വേണ്ടിയുള്ള അങ്ങനെ ഒരു പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പൊ അവര് നമ്മൾ കാത്തിരുന്നത് പോലെയല്ല, അവരിൽ നിന്ന് ഭൗതികമായ തല കഴിഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ത്യയിൽ വന്നല്ലോ. ഈ ഇസ്രായേല് ഇവരുടെ കാര്യങ്ങൾ ഇന്നും നോക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നതല്ല, അവർക്കെല്ലാം ഒരു ഭൗതിക തലത്തിലുള്ള പ്രതീക്ഷയാവുക. ഇന്നും അവർക്കെന്തുണ്ട്, അവരുടെ ദേശം ആ മെഡലീസ് അവർക്ക് കിട്ടിയെങ്കിൽ പോലും അവര് അബ്രഹാമിന് ദൈവം അതിന്റെ അതിരുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുതൽ ഇവിടെ വരെ ത്രാസുന്നതി മുതൽ എന്നൊക്കെ പറഞ്ഞ് അതിരുകളെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് പല ഭാഗങ്ങളും മറ്റു പലരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നു. ഉദാഹരണത്തിന് എരിച്ചിലും എരിച്ചിലേയും അവരുടേതായിട്ട് പൂർണ്ണമായിട്ടായിട്ടില്ല. കുറെ ഭാഗങ്ങൾ, അതിന്റെ നല്ല ഭാഗങ്ങളൊക്കെ അവരുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും അവരെ നശിപ്പിക്കപ്പെട്ട ദേവാലയം പണിയാനുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാനതെല്ലാം പറഞ്ഞു പോയാൽ എനിക്ക് താല്പര്യമുള്ള വിഷയമാണെന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകാം. വളരെ വേഗത്തിൽ അതിൽ നിന്ന് മാറുക. അങ്ങനെ ഇരിക്കെയാണ് എന്താ പറ്റിയത്, അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് പോകും. ആ പുള്ളിക്കാരൻ കയറി എന്ത് ചെയ്യും, ഈ ജെറുസലേമിനെ ഇവരുടെ ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതൊന്നും ചെറിയ കാര്യമല്ല. കേട്ടിട്ടുണ്ട് ഞങ്ങൾ കർത്താവിന്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട പ്രവചന നിവൃത്തിയുമായിട്ട് നമ്മൾ അത് ചേർത്ത് പഠിക്കുമ്പോൾ ഈ ജെറുസലേം പൂർണ്ണമായിട്ട് എപ്പോഴും അറിയുന്നതിലേക്ക് വരണം. അവന് ആ നഷ്ടപ്പെട്ട ആ ദേവാലയത്തിന്റെ സ്ഥാനത്ത് ഇന്ന് ഒരു മുസ്ലിം പള്ളിയാണ് ഉള്ളത്. ആ മുസ്ലിം പള്ളി പൊളിച്ചാൽ മാത്രമേ അവനൊരു ദേവാലയം പണിയാൻ ഒക്കുകയുള്ളൂ. അതിന്റെ ഒരു മെഡലാണെന്ന് ബാബറി മസ്ജിദെന്നാണ് പറയുന്നത്. അപ്പോ പോട്ടെ, നമ്മളിപ്പോ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയാൽ ഒരു മുസ്ലിം പള്ളി പൊളിച്ച് അവിടെ മറ്റൊരു പള്ളി മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയം പണിയുക. അപ്പൊ അതിന്റെ എല്ലാം നാമികളും നമ്മളിതൊന്നിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും വളരെ വേഗത്തിൽ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവൻ ഇന്നും ഈ ബെന്യാമിൻ നെതന്യാഹു വന്നപ്പോഴും അദ്ദേഹത്തിന്റെയും താല്പര്യങ്ങളെല്ലാം ഭൗതികമായ ഒരു തരത്തിലായിരുന്നു. ഈ യഹൂദൻ അന്ന് മുതലേ ഒരു വാഗ്ദത്ത മെസ്സിയാണ്. ഇന്നും അവൻ ആ മെസ്സിയായ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അവന്റെ വിചാരം കർത്താവ് വന്നിട്ടില്ലെന്ന്. കർത്താവിനെ അവർക്ക് വാഗ്ദത്ത മെസ്സിയായിട്ട് യഹൂദൻ കാണുന്നില്ല. അവന് ഒടുവിൽ എന്തേ വരുള്ളൂ, കർത്താവ് വന്നു കഴിയുമ്പോഴാണ് ഒടുവിലാണ് അവൻ മനസ്സിലാക്കുന്നത്. ഒരു ദിവസം ഞങ്ങളെ കൂട്ടിലേക്ക് കൊന്നവൻ അവനായിരുന്നല്ലോ ഞങ്ങളുടെ മെസ്സിഹ എന്നുള്ളത് അന്നവരറിയും. അന്നവർ കുട്ടികളെങ്കിലേക്ക് ഈ വചനമെല്ലാം നിറവേറാൻ പോവുക. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പെസഹ ഒന്നു മുതൽ ആചരിക്കുക. പെസഹ എത്രയോ നൂറ്റാണ്ടായിട്ട് ആചരിക്കും. പെസഹ ആചരിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരപ്പം എടുത്ത് മാറ്റി വരും. വരാൻ പോകുന്ന മറ്റേ ഒരപ്പം എടുത്ത് മാറ്റി വരും. അങ്ങനെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആചാരം പോകും. കർത്താവ് ചെയ്തു, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് പെസഹായിരിക്കുന്നു. കുറേ ശിഷ്യന്മാര് അവർക്ക് വലിയ ബോധ്യങ്ങളൊന്നുമില്ല. പാവം അവർ പറഞ്ഞു വേണം കർത്താവ് നോക്കും പെസഹ വേണോ എന്നാ പോയി സ്ഥലം ഒഴിച്ച് അവരെ ആ മാളിക തിരിച്ചിരിക്കുക എല്ലാം റെഡിയായി. അവര് ആ പാകങ്ങൾ നമ്മൾ കണ്ടോടുമ്പോൾ വായിക്കുമ്പോൾ നമുക്കറിയാം യഹൂദൻ പെസഹ കഴിക്കുന്നത് പോലെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവൻ അപ്പം പിന്നേ അപ്പം ഏടപ്പം രാജത്വ മത്സ്യക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന അപ്പം കർത്താവ് ഉടനെ ഈ ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ടതാണ്. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു, ആ അപ്പം ഈ അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് കണ്ടോ. നമ്മൾ കഴിക്കുന്ന കർത്തൃമേക്ക് എന്തല്ല, യഹൂദന്റെ പ്രസഹായല്ല നമ്മൾ കഴിക്കുന്നത്. കർത്താവ് ഒരു പ്രസഹ ആചരണത്തിന് ശേഷം അത് പൂർത്തിയാക്കിയിട്ട് താൻ തന്നെ വാഗ്ദത്ത മത്സ്യക്ക് വേണ്ടി തലമുറകളായിട്ട് അവർ മാറ്റി വെച്ചിരുന്ന ആ അപ്പം എടുത്തു. പിന്നെ അവൻ അപ്പം എടുത്തു എന്ന് പറയുമ്പോൾ ആ അപ്പം ഡബ്രത് ആ മാറ്റി വെച്ചിരുന്ന അപ്പം അവൻ എടുത്തിട്ട് പറഞ്ഞു ഇത് അത് നോക്കി അവർക്ക് കൊടുത്തു ഇതിൽ നിന്ന് ഭക്ഷിക്കും എന്ന് പറയുമ്പോൾ കണ്ടോ കർത്താവ് പുതിയൊരു കാര്യം ആരംഭിക്കുക, ഉദ്ഘാടനം ചെയ്യുക. അല്ലാതെ നമ്മള് യഹൂദൻ ഇതെല്ലാത്തിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. യഹൂദന്റെ പെസഹ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയല്ല, കർത്താവ് എന്തോ ചെയ്തു, കർത്താവ് അതിനെ മാറ്റി. കർത്താവ് ഒരു യഹൂദൻ എന്നുള്ള നിലയിൽ, കർത്താവിന്റെ കൂടുള്ള ശിഷ്യന്മാർ യഹൂദരെന്നുള്ള നിലയിൽ കർത്താവ് യഹൂദന്റെ പെസഹ കഴിച്ചു. തീർച്ചയായിട്ടും അതിൽ പങ്കെടുത്തു, അത് തെറ്റൊന്നുമില്ല. എന്നാൽ അതിനുശേഷം കർത്താവ് തന്റെ കർത്തൃമേശ എന്നൊരു പുതിയൊരു കാര്യം ആരംഭിച്ചിട്ട് കർത്താവ് പറയുന്നു നിങ്ങളിത് ചെയ്തു എന്റെ വരവ് വരെ ഇത് ചെയ്യാനായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ നമുക്കതിന് മറ്റൊരു മറ്റേ വേറെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് മാർഗമില്ല. കർത്താവിന്റെ കൽപ്പനയാണ്. അതുപോലെ തന്നെ ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. കർത്താവ് തിരുക്കരത്തിൽ തന്നെ ഇതിനെ ഇതിനെ സ്ഥാപിച്ചു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം കഴിഞ്ഞതിന് ശേഷം 26-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 26:26-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവ ഭക്ഷിക്കുമ്പോൾ അപ്പമുണ്ട് ആറ്റിലേക്ക് 40 വരുത്തും അവിടെ മുതൽ കാണാ. അപ്പൊ കർത്താവിന്റെ കൽപ്പനയായിരുന്നു, കർത്താവ് അത് ആചരിച്ചു. കർത്താവിന്റെ കർത്താവ് അത് തിരുസ്ഥലത്തിൽ അത് സ്ഥാപിച്ചു, തിരുസ്ഥലം കൊണ്ട് അപ്പം എടുത്തങ്ങനെ അതിനെ സ്ഥാപിച്ചു. മൂന്നാമത് ആദിമസഭയിലെ നടപടിയായിരുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചല്ലോ അപ്പോസ്തല പ്രവൃത്തി 27 വായിച്ചു, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അവർ സഭ കൂടുതലായിരുന്നു. അപ്പം നുറുക്കുവാൻ കൂടി വന്നിരുന്നു. അപ്പൊ അത് അവരുടെ രീതിയായി. നമ്മൾ പറഞ്ഞു ഏത് കാര്യവും കർത്താവിന്റെ കൽപ്പനയാണോ, കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ടോ, ആ 1-ാം നൂറ്റാണ്ടിലെ സഭ അത് ചെയ്യുന്നുണ്ടോ, ലേഖനങ്ങളിൽ പറയുന്നുണ്ടോ, പൊതുവെ ലേഖനത്തിൽ ഇക്കാര്യം വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അനുസരിച്ച് കർത്തൃനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതാണ്, ചെയ്യേണ്ടതാണ്. അതിന്റെ പേരുകളും 3 പേരുകളും നമ്മൾ പറഞ്ഞു. ഇനി ഇത് സൂചിപ്പിക്കുന്ന വസ്തുതകൾ, കർത്തൃനേഷൻ സൂചിപ്പിക്കുന്ന വസ്തുതകൾ എന്തൊക്കെയാണ്? ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു നമ്മൾ അപ്പമെടുക്കുന്ന എന്ന് പറയുമ്പോൾ അവന്റെ മരണത്തെ സ്വീകരിച്ചു. കർത്താവ് മരിച്ചു, ഇതൊരു മരണശുശ്രൂഷയാണ്, ഓർമ്മയ്ക്കാൻ, എന്റെ ഓർമ്മയ്ക്കായി ഇരിക്കുന്നു. നമ്മൾ കർത്തൃമേശയിൽ പങ്കാളികളാകുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മുടെ കർത്താവിന്റെ വീട് മരിച്ചു, വേണ്ടി മരിച്ചു. അവിടുന്ന് നല്ല ക്രോധം പോലെയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാമത്തെ 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നല്ലോ, കോതമ്പ് മണി നിലക്ക് വീണ് ചാകുന്നുണ്ടെങ്കിൽ തന്നെയിരിക്കും. കർത്താവിന്റെ മരണത്തെ കുറിച്ച് ഞങ്ങൾ ആ ഭാഗം, അതിന്റെ മുഗൾ ഭാഗവും താഴെയുള്ളതും ചേർത്ത് വായിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. അവിടെ കർത്താവിന്റെ മരണത്തെ കുറിച്ച് പറയുന്നിടത്താണ് കർത്താവ് എന്തോ പറയുന്നത്, കോതമ്പ് മണി നിലക്ക് വീണ് ചാകുന്നതിനെ കുറിച്ച് പറയും. ഈ ഇത് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യവും കർത്താവ് നമുക്കായി മരിച്ചു. ഈ അപ്പം അതിനെ കാണിക്കുന്നത് കോതമ്പ് മണി. ഈ ഒരു കോതമ്പ് മണി മണിയായിരിക്കുന്ന എന്താകുകയല്ല, അപ്പമാകുകയല്ല. അതെന്ത് ചെയ്യണം? അത് നുറുങ്ങപ്പെടണം. കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നുറുങ്ങപ്പെട്ടു. ആ കാര്യത്തെയാണ് കർത്തൃമേശ 1-ാമത് കാണിക്കുന്നത്. 2-ാമത് കാണിക്കുന്നത് ഈ കർത്തൃമേശ അല്ലെങ്കിൽ ഈ അപ്പം നമ്മളെ കാണിക്കുന്നത് അത് നമ്മളും മറ്റു വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 17-ാമത്തെ വാക്യം നോക്കുക. അപ്പം നാം നുറുക്കുന്ന അപ്പം 16-ൽ നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ? അപ്പൊ കർത്താവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം അപ്പത്തിൽ അനുസരിക്കണം. അപ്പൊ ഈ അപ്പം ചൂണ്ടിക്കാണിക്കുന്ന 2-ാമത്തെ കാര്യം എന്താ? പലരായ നമ്മള് ഒന്നാണെന്ന്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ നമ്മളെല്ലാം ആരെ ഇതുപോലൊരു അത്ഭുതകരത്തെ ചാർത്തുണ്ട്. നമ്മളൊക്കെ നമ്മുടെ സൗകര്യമാർക്ക് വേണ്ടിയൊക്കെ ചാകാൻ നടക്കുകയാണ്. നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി, വീട്ടുകാരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങളൊക്കെ നമ്മളെന്റെ വല്ല കത്തിന്റെ കല്യാണമൊക്കെ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ പോയെങ്കിലായി, ഇല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ട് പോകാതിരിക്കാൻ മാർഗമുണ്ടോ എന്നാ നമ്മൾ നോക്കും. എന്നാൽ നമ്മുടെ സഹോദരൻ, നമ്മുടെ സഹോദരന്റെ കല്യാണം, സഹോദരന്റെ കുഞ്ഞിന്റെ കല്യാണം, ഏത് സഹോദരൻ എന്തു ആ സഹോദരൻ ഇനിയും തമ്മിൽ എന്തോ അദ്ദേഹത്തിന്റെ പേര് എത്ര സമൂഹത്തിലാണല്ലോ, എന്റെ പേര് വേറെ സോഹസമാണ്, പിന്നെ ഒരുപോലെ സഹോദരനാകുന്നത്. എനിക്ക് എന്റെ സഹോദരം ജോസഫും സമൂഹത്തിനും ഒക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ എന്റെ വാദമായിട്ടാണ് എങ്ങനെയായിട്ട് ഇതൊരു മർമ്മമാണ്. കണ്ടോ, ഇതൊരു മർമ്മമാണ്. ഈ കോതമ്പ് പണി നമ്മളിപ്പോൾ ഈ അപ്പം എടുത്ത് ഇവിടുത്തോ കാണിക്കേണ്ട സംഭവമില്ല, അപ്പം എടുത്ത് നമ്മൾ അത് മുറിച്ച് എടുക്കുമ്പോൾ ഈ അപ്പം എങ്ങനെ എങ്ങനെയാണ് പലയിടത്തുനിന്നുള്ള കോതമ്പ്, പല വയലിലുള്ള കോതമ്പ്, ആ കോതമ്പൊക്കെ പല വയലിലായിരുന്നു, പക്ഷെ അതെല്ലാം കൂടെ ചേർന്ന് അവസാനം ദൂരെ കൂടി ഒന്നായി ചേർന്നപ്പോൾ ഇത് തമ്മിൽ അവർ തപ്പിച്ചിരിക്കുന്നു. ഇത് തമ്മിൽ അവർ അസൂയമായ ബന്ധമല്ല, പലരായ നാമം ശരീരമാകും. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ഒരു പുതിയൊരു വ്യവസ്ഥയുടെ ഉദ്ഘാടനമായിരുന്നു കർത്താവ്. നമ്മൾ ഈ ഞാൻ ഒത്തിരി വിഭവം പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കരുത്. ചിലപ്പം ഈ കമ്മ്യൂണിസ്റ്റായ നമ്മുടെ സഹോദരന്മാരൊക്കെ പറയും കർത്താവ് ആയിരുന്നു ആദ്യത്തെ വിപ്ലവകാരി എന്നൊക്കെ പറയും. ഒരളവിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ അങ്ങനെ ഇന്ന് സമൂഹം എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, മതത്തിന്റെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരിൽ, തൊഴിലുടെ നിറത്തിന്റെ പേരിൽ ഒക്കെ പലതായി വിഭജിക്കപ്പെട്ടു. ഇതിനെ എല്ലാം കൂടെ ഒന്നിപ്പിക്കാൻ എന്നാ മാർഗം? അതിനൊരു മാർഗമേ ഇല്ല. സഭയിലെന്താ? സഭയിൽ നീണ്ട വിദ്യാഭ്യാസം എത്രാന്ന് ചോദിക്കുന്നത്, നിന്റെ സാമൂഹ്യ പശ്ചാത്തലം എന്താന്ന് ചോദിക്കുന്നില്ല, നീ ആയിരുന്ന ജാതി എന്താന്ന് ചോദിക്കുന്നില്ല, നിന്റെ കഴിവ് എന്താന്ന് ചോദിക്കുന്നില്ല. കഴിവുള്ളവരും ഇല്ലാത്തവരും, തൊലി വെളുത്തവരും കറുത്തവരും, ഒന്നാം ക്ലാസ്സിൽ തൊലി പോയിട്ടില്ലാത്തവരും, പി എച്ച് ഡിക്കാരും എല്ലാം കൂടി ഇരുന്ന് ആ ഇതുപോലൊരു സ്ഥലമുണ്ട്. സഭ പോലൊരു ഒരു കാര്യമുണ്ട്. ഞാൻ അഭിപ്രായം പറയുമ്പോൾ ഞാൻ വളരെ വരട്ടെ പ്രിയപ്പെട്ടവരെ, ഇത് സൂചിപ്പിക്കുന്നത് ഒന്ന്, കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടത്, രണ്ട്, കർത്താവിന്റെ മരണത്തോട് കാലാകാലങ്ങളിൽ പലയിടത്തുനിന്ന് ചേർക്കപ്പെട്ട ആളുകൾ അവർ തമ്മിലൊരു കൂട്ടായ്മയുണ്ട്, അവർ തമ്മിലൊരു ബന്ധമുണ്ട്, അതിനെയാണ് ഈ കർത്തമേശ സൂചിപ്പിക്കുന്നത്. മൂന്നാമത് ഈ കർത്തമേശ സൂചിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അതെന്താണെന്നറിയാമോ? പതിനൊന്നാമത്തെ ആയത്തിന്റെ 26-ാമത്തെ വാക്യം നോക്കുക, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തെല്ലുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുമോ? ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ കർത്താവിന്റെ വരവിനെ കൂടാണ് വിളിക്കുന്നത്. കർത്താവ് വന്ന്, അതായത് കർത്താവിന്റെ രണ്ടാം വരവ് എഴുതാൻ എന്തില്ല, കർത്തപ്പറ്റില്ല. അന്നേരം ഒരു പക്ഷേ കർത്താവിന്റെ രണ്ടാം വരവിൽ ചേർക്കപ്പെടാത്ത ആളുകളെല്ലാം കൂടെ, ഓ അവരൊക്കെ ഏതാണ്ട് ഷൂമാണ് എന്നൊക്കെ അവരെ കാണുന്നില്ല. നമുക്ക് ഞായറാഴ്ചയല്ലേ, നമുക്ക് കൂടാമെന്ന് പറഞ്ഞ് കൈക്കൊള്ളപ്പെടാതെ പോയ ആളുകളൊക്കെ കൂടെ കൂടി അവരുടേതായ സഭാരാധനയെ കർത്തപ്പെടുത്തൊക്കെ നടത്തുന്നുണ്ട്. ശരിക്കും ഞാൻ തമാശ പറയുമ്പോഴേ നമ്മള് ഓർക്കേണ്ട, അടിയിൽ എടുക്കേണ്ട പാഠമല്ല ഇതെല്ലാം. നമുക്കും പാഠം, നമുക്കും പാഠം. നമ്മളും വിശ്വസിക്കുന്ന പരിപാടിയും ഇല്ലെങ്കിൽ ഇത് നമുക്കും പാഠം. ഓക്കെ, നമ്മൾ പറഞ്ഞു വരുമ്പോ കർത്താവ് മടങ്ങി വന്നു കഴിഞ്ഞില്ല, യഥാർത്ഥ കർത്തൃമേശയില്ല. ഈ കർത്തൃമേശ വിളിച്ചറിയിക്കുന്നു, എന്ത് വിളിച്ചറിയിക്കുന്നു? ഈ കോതപ്പുമണി ഒരിക്കൽ നുറുങ്ങി അപ്പമായിട്ടു, അവൻ ഇതുവരെ വന്നിട്ടില്ല. അവൻ വരും, വരും, വരും. കർത്താവിന്റെ വരവിനെ പ്രസ്താവിക്കും. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്: കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പരസ്പര വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, കർത്താവ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം. ഈ കർത്തമേശയ്ക്ക് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം, ഇതൊക്കെ ഏതാണ്ടോ വലിയ കാര്യം പോലെ ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളെ ഒന്ന് രൂപപിടർത്തി പഠിക്കുന്നു എന്നുള്ളത്. ഒന്ന് വരുന്ന പത്താം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നോക്കുക, അവിടെ ഈ മൂന്ന് ഘടകങ്ങളും അവിടെ പറയുന്നുണ്ട്. അപ്പം ഒന്നാകൊണ്ട് പലതായി നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അടിച്ചുകളാകുന്നു. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്ക്, 16-ാമത്തെ വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയോ, നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയോ, അപ്പം ഒന്നാകൊണ്ട് പലതായി നാം ഒരു ശരീരമാകുന്നു. 16-ും 17-ും ഒരു കർത്തൃമേശയ്ക്ക് വേണ്ട മൂന്ന് ഘടകങ്ങളെ കുറിച്ച് പറയുന്നു. ഈ മൂന്ന് ഘടകങ്ങൾ എന്താ? ഒന്ന്, നാം നുറുക്കുന്ന അപ്പം. അപ്പൊ അതെന്താ? അപ്പത്തെ കുറിച്ച് പറയുന്നു. പിന്നെ എന്തുകൊണ്ട്? വീനിനെ അനുഗ്രഹപാത്രം, ആ വീനിനെ കുറിച്ച് പറയുന്നു. മൂന്ന്, പലരായ നാം ഇതിന് പങ്കാളികളാകുന്ന ആൾ. ഈ മൂന്ന് കൂട്ടരെന്താണ്? ഈ മൂന്ന് കൂട്ടരാണ് കർത്തൃമേശയുടെ മൂന്ന് ഘടകങ്ങളെ അനിവാര്യമായിട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് നടക്കുന്ന സഹോദരന്റെ കാര്യം കൂടെ പറഞ്ഞില്ലല്ലോ, പുള്ളിക്കാരൻ്റെ ഒരു ഘടകമല്ലേ? ആ പുള്ളിക്കാരൻ ഇല്ല, ഇല്ലേ? അത് പുള്ളിക്കാരൻ്റെ ഈ പുള്ളിക്കാരൻ ഏതിലുണ്ട്? ആ വിശ്വാസിയുടെ കൂട്ടത്തിൽ. കണ്ടോ, എപ്പിസ്കോപ്പൽ സഹോദരനിൽ നിന്നുള്ള വ്യത്യാസമില്ല. എപ്പിസ്കോപ്പൽ സഭകളിൽ, അല്ലെങ്കിൽ പൗരോഹിത്യ സഭകളിൽ, അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ ആ ചട്ടക്കൂട് എടുത്തിട്ടുള്ള സുവിശേഷ സഭകളിൽ ഈ കർമ്മം ചെയ്യുന്ന ആള് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക, അദ്ദേഹം ഏതാണ്ടോ കർത്താവിന്റെ വലിയൊരു ഏതാണ്ട് വലിയ ആളാണ്, വലിയ തിരുവേലി പോലെ കോപ്പ് പോലെ മാറി നിൽക്കുക. അങ്ങനെ അല്ല ഇവിടെ നമ്മൾ കാണും. കണ്ടോ, ഇതിന്റെ അകത്ത് ഇവയും ചേർന്ന് ഇതിൽ നിന്ന് കണ്ടോ, അവിടെ പറയുന്ന അവരുടെ 17-ാമത്തെ വാക്യം, അപ്പ ഒന്നാകൊണ്ട് പലരായ നാം. ആരായി പറയുന്നത്? പൗലോസ പറഞ്ഞു. ആ പലരായ നിങ്ങളും ഞാനും എന്നല്ല, ആ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി അതിന്റെ അകത്ത് കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും, ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ഒരാളപ്പോ ഒരു മുറുക്ക് രണ്ട് പേര് ഇതേ വിറ്റ് രണ്ടിടത്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രായോഗിക തലത്തിൽ ചിലരെ ദൈവം മാറ്റി വെച്ചിരിക്കുന്നു, ഇതാക്കിപ്പോക്കി. പക്ഷേ ആ ആളുകളൊക്കെ ഓർക്കണം, പാവപ്പെട്ട സഹോദരന്മാരുടെ മേൽ കർത്തൃത്വം നടത്താൻ പോകരുത്. അങ്ങനെയൊക്കെ ഒന്ന് ഒത്തിരി കാര്യങ്ങൾക്ക് അന്തർലീനമായിട്ടുണ്ട്. ആ ഓക്കെ, നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ പറഞ്ഞു പോയാലും ഇത് സംബന്ധിച്ചുള്ള മൂന്ന് ദുരുപദേശങ്ങളൂടെ നമുക്ക് പറഞ്ഞിട്ട് മൂന്ന് തെറ്റായ ഉപദേശങ്ങളൂടെ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം. ഒന്നാമത് ഈ ചുറ്റുപാടുമുള്ള പൗരോഹിത്യ സഭകൾ പറയുന്നത് ഈ കാര്യം ചെയ്യുന്ന പുരോഹിതൻ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അത് വാഴ്ത്തുന്ന ആൾ അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഇതെന്തായി തീർന്നു, കർത്താവിന്റെ ശരീരവും രക്തവുമായി മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കാണുന്നില്ല, അത് എന്തിരുന്നു എന്നിട്ട് ചിലർ പറയും ആരാണ്ടോ ഒരു സൗര് അത് കഴിച്ചപ്പോൾ അവളുടെ വായിൽ ഉണ്ടായി രക്തത്തിന്റെ രീതി തോന്നി, അവളെ ഉടനെ എത്തിക്കൊത്ത കുറവുണ്ടെല്ലാം അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാക്കാൻ എവിടെയോ ഒരു സൗര് ഏതോ ഒരു സ്ത്രീ അവളെ അച്ഛൻ മുറുക്കി കൊടുത്ത അപ്പം തിന്നപ്പം അവർക്ക് വായിൽ രക്തം ചോദിച്ചു. അതുകൊണ്ടോ അത് അപ്പം വെറും ഒപ്പമുണ്ട് ശരീരം. അങ്ങനൊരു വസ്തുമാറ്റം നടക്കുന്നില്ല, വസ്തുമാറ്റം നടക്കുന്നതായിട്ട് ബൈബിൾ പറയുന്നില്ല. നമുക്ക് എല്ലാത്തിനും രേഖ ഏതേ ഉള്ളൂ, ബൈബിളേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് വിളക്കതേ ഉള്ളൂ. നമ്മുടെ നല്ല ആശയം നമുക്ക് തോന്നും ശരിയല്ലേ, അത് കർത്താവിന്റെ രക്തവും കർത്താവിന്റെ ശരീരമായിരുന്നെങ്കിൽ നമുക്കിപ്പോ യഥാർത്ഥത്തിൽ അത് നമുക്കതല്ലേ കൂടുതൽ ഒരു സന്തോഷം തോന്നും പറഞ്ഞു വരുമ്പോഴൊക്കെ. പക്ഷെ അങ്ങനല്ല, ദൈവവചനം എന്തോ പറയുന്നു അവിടെ നമ്മൾ നിൽക്കണം, അതിന്റെ അപ്പുറത്തോട്ട് പോകരുത്, അതിൽ നിന്നൊക്കെ കുറയ്ക്കുകയേ. അപ്പൊ ദൈവവചനം പറയുന്നത് എന്താ, ദൈവവചനം പറയുന്നത് ഒരു സ്മരണത്തിപ്പോട്ട്. ഇത് വായിച്ചിക്കഴിഞ്ഞിട്ടും അപ്പത്തെ എന്താ പറയുന്നത്, അപ്പമ്മയുടെ പറയുന്നത് അല്ലാതെ നമ്മൾ ഈ കാര്യങ്ങളെ നോക്കുമ്പോൾ ഇതിനൊരു വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. ഇതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു ദുരുപദേശം. എന്തിനാണ് ഇതിങ്ങനെ വസ്തുമാറ്റം സംഭവിക്കുന്നു എന്നിതിന് പറയുന്നത് എങ്ങനെയാണ് പറയുമ്പോൾ, ഇതൊരു ബലിയാണ്, ഇതൊരു കുർബാന, കുർബാന കുർബാന എന്ന് വെച്ചാൽ എന്താ, വഴിപാട് ബലി എന്നാണ് അർത്ഥം. കർത്താവിന്റെ ആ കൂട്ടി മരണം എന്താ വീണ്ടും ആഘോഷിക്കപ്പെടുവോ അത് നടത്തപ്പെടുവോ ഏതാണ്ടൊക്കെ ചെയ്യുമോ. കർത്താവ് 2000 വർഷം മുൻപ് കർത്താവ് മാനവരാശിയുടെ പാപത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടു, പൂർത്തിയാക്കി. കർത്താവ് പറയുന്ന വചനം എന്താ, തീർന്നു, ഒരൊറ്റ കൂട്ടി വരണം തീർന്നു. ഇവരെന്താ ചെയ്യുന്നത്, ഓരോ ആഴ്ചയും കർത്താവിനെ ബലിയാക്കി, കർത്താവിനെ ബലിയാക്കി ദൈവത്തോട് ചേർന്ന് പോകുന്നു. എന്നിട്ട് അതിന്റെ പങ്കാളിത്തം പാവാക്കാകുമ്പോൾ എന്ത് പറ്റുന്നു, അവരുടെ പാപങ്ങളൊക്കെ മോചിക്കപ്പെടുന്നു എന്നൊരു തെറ്റായ ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതിനെ ഇങ്ങനെ കുർബാനയാക്കുന്നത്. കണ്ടോ, മനുഷ്യനൊക്കെ മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും എളുപ്പമുള്ള നമ്മുടെ ഒരു പാപത്തിന് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കാണിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് പശ്ചാത്തലിച്ച് അനുഗമിച്ച് നിലവിലേക്ക് കർത്താവെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സഹോദരനോട് ചോദിക്കാനുണ്ട്, ജന ചോദിച്ച് ഒക്കെ ക്രമീകരിക്കുന്നത് എന്താ, ഇത്തിരി പാടുള്ള കാര്യം, പ്രയാസമുള്ള കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അതിനകത്തൊന്ന് ഇറങ്ങി നോക്കിയാൽ, നിങ്ങൾ വേദനിപ്പിച്ച ഒരു സഹോദരിയോട് ചെറു ചോദിക്കാൻ വേണ്ടി പോയി നോക്കിയാൽ അന്നേരം അറിയാം അത് എളുപ്പമുള്ള പണിയാണ്. എളുപ്പമല്ല, എന്താ നമ്മുടെ ഈഗോ ഇന്ന് താഴ്ചവെക്കാം, നമ്മുടെ ഈഗോ ഇന്ന് താഴ്ചവെക്കാം. അവിടെ തന്നെ നിൽക്കണം, സൗരി ഞാനേ ഒരു കാര്യം പറയാം എന്നതാ, എന്തോന്നല്ല ഞാന് കഴിഞ്ഞ ആഴ്ച എങ്ങനെ നിങ്ങളൊന്നും ക്ഷമ ശരിക്കും ചെന്ന ചോദിക്കാനുണ്ട് എന്ന് പോയി നോക്കിയാൽ അപ്പോഴറിയാം നമ്മുടെ ഈഗോയ്ക്ക് കൊടുക്കേണ്ട വില നമ്മൾ അപ്പോഴാതിരിക്കും. അപ്പൊ ഈ ഇതിനൊക്കെ കുറച്ച് പാടുള്ള കാര്യം, നേരെ കൊണ്ട് ജീവിക്കൽ ഇതിനൊക്കെ പാടുള്ള കാര്യം. അതുകൊണ്ട് എന്താ ചെയ്യും, നീ തിരികൾ മുതൽ ശരി വരെ നിന്റേതായ രീതിയിലൊക്കെ അങ്ങ് ജീവിച്ചു, കള്ളിസാപ്പ് ലേലത്തിൽ പിടിക്കുകയും ഞാൻ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഇപ്പോൾ കള്ളിസാപ്പ് ലേലത്തിൽ പിടിക്കുക എന്നുള്ളതാണ് എന്റെ ദൃഷ്ടിയിൽ ഏറ്റവും മോശമായ ഏറ്റവും വലിയ ഒരു പാപമായിട്ട് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കള്ളിഷാപ്പ് ലേലത്തിൽ പിടിക്കുന്നു സഹോദരൻ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ. അങ്ങനെ വന്നു വന്ന് ഞാനിപ്പോ ആ പ്രയോഗം മാറ്റാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ നോക്കാം, നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് പലതരത്തിലുള്ള ആളുകളെ അയക്കുന്നു, പല വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള ആളുകളെ അയക്കുന്നു. ഞാൻ പറഞ്ഞത് ഈ ഇവരെ ഞായറാഴ്ച ഈ കുർബാനയിൽ പങ്കെടുത്തേച്ച് നിങ്ങൾക്ക് എങ്ങനെ എന്ത് ചെയ്യാം? നിങ്ങൾ പോയി ശരി വരെ നിങ്ങളുടേതായ ഇഷ്ടം പോലെ അത് ചാപ്പിന് അയച്ച് പിടിക്കുവോ, കള്ളനോട്ടടിക്കുവോ, കൈപ്പൂരി വാങ്ങിക്കുവോ, തോന്നിയത് നടക്കുവോ ഒക്കെ ചെയ്യാം. ശനിയാഴ്ച ഞായറാഴ്ച വന്നിട്ട് ആ പുരോഹിതൻ വാഴ്ത്തി കൊടുക്കുന്ന ആ കാര്യം കൈ കഴിക്കാൻ പാപം എത്ര എളുപ്പം. കഷ്ടപ്പെട്ട് നേരങ്ങളോ വീടിന്റെ ഉത്തരവാദിത്തമില്ലോ. എളുപ്പപ്പണി മനുഷ്യന്റെ ജലത്തിലുള്ള എളുപ്പത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഈ നിലയിലുള്ള കാര്യം. ശ്രീമുട്ടനെ ഞാൻ പറയാം, നമ്മുടെ പാപം മോചിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇതിന്റെ അടുത്ത് പാപമാണ് കാര്യങ്ങൾ, മറിച്ച് പാപം മോചിച്ച് കിട്ടിയവനാണ് ഇത് പങ്കാളിയാണ്. അങ്ങനെയാണ് ഇതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അപ്പോ ഇത് ഇതിന്റെ അയോഗ്യത മാറിക്കിട്ടാനല്ല നമ്മൾ ഇതിന്റെ അകത്ത്, നമ്മുടെ അയോഗ്യത മാറിക്കിട്ടാനല്ല ഇതിന്റെ അകത്ത് പങ്കാളികളാണ്, മറിച്ച് നമ്മളെ യോഗ്യരായവരാണ് ഇതിലെ പങ്കെടുക്കേണ്ടത്. ഒന്ന് കൊരിന്ത്യർ 11-ാം അധ്യായം വചനമാണല്ലോ ഉള്ളത്. ഒന്ന് കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം അയോഗ്യമായി അപ്പൊ അത് നോക്കുക. നമ്മള് യോഗ്യതയുള്ളവരാണ് ഈ ഭക്ഷിക്കുകയും പാലിക്കുകയുമുണ്ട്. അല്ലാതെ അയോഗ്യരായ ആളുകൾ ഭക്ഷിച്ച് അവരുടെ അയോഗ്യത മാറുന്ന പരിപാടിയല്ല, മറിച്ച് യോഗ്യരായിട്ടുള്ളവർ ഇതിൽ പങ്കാളികളാകണം എന്ന് ദൈവവചനം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയും അതിന് വിരുദ്ധമായിട്ടാണ് ഈ സഭകള് ഈ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഡെലിബറേഷൻ എന്ന് പറയുന്നത് ഇതിന് വസ്തുവും മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത് സുവിശേഷമെന്ന സഭകൾ തന്നെ ചില നമ്മളിങ്ങനെ ഇരുന്നു ദൈവവചനവും നമ്മൾ നേരെ ചെയ്യുകയും നമ്മൾ ഒന്നാമത് നമുക്ക് വേണ്ടതില്ല, ഇനി ഞാനൊരു മടയന എനിക്ക് വിവരമില്ല, പരിശുദ്ധാത്മാവ് വലിയ വെളുപ്പ് വരുത്തി തന്നാലേ എടുക്കാൻ ഉള്ളൂ എന്നുള്ള ഒരു നമ്മളൊരു താഴ്മയും ദേഹം ദൈവവചനം അന്വേഷിച്ചു. അല്ലെങ്കിൽ എന്തോ പറ്റും, നമ്മുടേതായ നല്ല ഐതിഹാസികമായിട്ട് ഈ വചനം വായിക്കാം, അത് രക്ഷിക്കപ്പെട്ട ആളായാലും ശരി, സഭയിലുള്ള ആളായാലും ശരി, അയാൾക്ക് എന്ത് ചെയ്യും, പല 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 നല്ല നല്ല ആശയങ്ങൾ ചെയ്യും. ഉദാഹരണത്തിന് ഒരു സുസ്ഥിരതയുടെ സഭയുണ്ട്, അവര് എന്റെ ജീവിതം കർത്തൃമൊക്കെ രാത്രിയിൽ നടത്തി. അതെന്താ അതിന്റെ മുമ്പിൽ വന്ന ആ സഹോദരൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോ കർത്തൃമേറ്റെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് തപ്പറെന്ന് പറഞ്ഞു. തപ്പറപ്പോഴാണ് കഴിഞ്ഞത്, തപ്പറ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഡിന്നർ, രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ, തപ്പറ് രാത്രി കഴിക്കുന്നത്. അത്താഴം എന്ന് പറയുന്നത് നോക്ക്, അത്താഴം ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് ആരെങ്കിലും അത്താഴം എന്ന് പറയും. അപ്പൊ കർത്തൃമേറ്റയ്ക്ക് എന്തോ പേര് അത്താഴം എന്നത്, അത്താഴം എപ്പോഴേ കഴിക്കാവൂ, രാത്രിയിലേ കഴിക്കാവൂ, അതുകൊണ്ട് കർത്തൃമേറ്റ എന്തേ ഇല്ലാവൂ. രാത്രി മാത്രമേ നമ്മൾ കർത്തൃമേറ്റ നടക്കണമെങ്കിൽ രാത്രി നിൽക്കുകയുള്ളൂ, രാത്രി മാത്രമേ ഇത് നടക്കണമെന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തമാശ പോലെ തോന്നി. അങ്ങനെ ഒരു സമയമുണ്ട്, എനിക്ക് അവിടെ സ്ഥലത്ത് എഴുതപ്പെട്ടവരെ അറിയാം. അപ്പൊ അങ്ങനെയാ അതെ, ഇത് ശരിയല്ലേ? ഇവര് പറയുന്നവര് നമ്മൾ പോയി ആ സമയമല്ലേ കാര്യം ശരിയല്ലേ? ഇവര് പറയുന്നത് ശരി, ഞാൻ കപ്പറന്നല്ലേ പറയും, അത്താഴമെന്നല്ലേ പറയുന്നത്, നമ്മളിങ്ങനെ പകലിരിക്കുകയും കേട്ടിട്ടില്ലേ? ഇതെല്ലാം എന്താ ഇതിന്റെ ഒരു ഊന്നല്? നമ്മൾ നോക്കാം ഇതിന്റെ ഊന്നല്. കർത്താവ് പറഞ്ഞു, അതുപോലെ തന്നെ വേറെ ചിലർ പറയും, വേറെ ചില സഹോദരന്മാർ പറയും, ആയിക്കോട്ടത്തിന്റെ ഒന്നാം നാളിൽ അവർ കൂടിയപ്പോഴൊക്കെ അത് നടത്തിയുള്ളു, അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും എന്തുവാണ് ശരിയാണ്. ശരിയല്ലേ? ഓക്കെ, ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ നമ്മളിതിന്റെ അക്ഷരത്തെയല്ല പിടിക്കേണ്ടത്, അതിന്റെ ആത്മാവാണ്. ഞാൻ ഇവിടെ അടുത്തിരിക്കുന്ന സഹോദരൻ തമ്മിൽ ചേർക്കലില്ല, ഞങ്ങളത് രാത്രി കഴിച്ചാലും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ എല്ലാ ആഴ്ചയും കഴിച്ചാലും അതുകൊണ്ട് വല്ല പ്രയോജനമാണ്? അതിന്റെ ആത്മാവെന്താ, കർത്താവെന്താ പറയുന്നത്? നിങ്ങള് അയോഗ്യമായിട്ട് കഴിക്കരുത്, നിങ്ങൾ തന്നെത്താൻ രക്ഷിക്കണം, തന്നെത്താൻ രക്ഷിക്കണം. ആ ഒരു കാര്യത്തിന് എന്റെ ആത്മീയ കാര്യത്തിനാണ് ഇന്ന്. അല്ലാതെ അത് എത്ര മണിക്ക് നടത്തി, ഇനി അത്താഴത്ത് അത്താഴമെന്ന് പറഞ്ഞു ഇനി വല്ലവരും പോയി ഗവേഷണം നടത്തി. അന്ന് മിഡിൽ ഈസ്റ്റിലുള്ളവരൊക്കെ രാത്രി 8:30 ഇടയ്ക്കായിരുന്നു കർത്താവ് എന്നത് നടത്തിയത്. അതുകൊണ്ട് ഇനി 8:30 ഇടയ്ക്കാണ് കർത്താവ്. ശരിയാ, ഇതെല്ലാം തലനാരിന്റെ പേരിൽ പോകുന്ന ആളുകള്, മിടുക്കന്മാരായ ആളുകളെ ദൈവം ഇങ്ങനെയൊക്കെ ഉള്ള ചില കാര്യത്തിൽ തിരിച്ചു. ഇപ്പോൾ ഞാൻ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ പറയട്ടെ. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ചിലർ പറയാം, നമ്മള് അതായത് ഇത് കൂടി വരുമ്പോഴൊക്കെ ഇത് ചെയ്യുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു വാക്കുണ്ട്, കൂടി വരുമ്പോഴൊക്കെ എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഇത് കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. നിങ്ങൾ എത്ര കുടിച്ചോ അന്നേരം എന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്ന്, അല്ലാതെ കൂടി വരുമ്പോഴൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ കൊച്ചു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ഈ കൊച്ചു കലനാരിയെ ശേഷിച്ച് പല സ്വഭാവങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു. വേറെ ചില പ്രിയപ്പെട്ടവർ പറയും പാദശുശ്രൂഷ നടത്തിയേക്ക് മാത്രമേ ഇത് കഴിക്കാം. ശരിയല്ലേ? കർത്താവിന്റെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവിന്റെ ചെയ്തു ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ്, അത് സ്ഥാപിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ചെയ്തു കാലുകഴുകുക. നല്ലതാണ്, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ആണ്ടിലൊരിക്കൽ എന്റെ അടുത്തൊരിക്കുന്ന ഭവന്റെ കാല് കഴിയാൻ നല്ലതാണ്, നല്ലതാണ്. അതിനൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അതിനെ ഒരു ഒരു ശക്തമാക്കുമ്പോൾ എന്തായിപ്പോയി, അവൻ ദൈവത്തിന്റെ ഉന്നലിൽ നിന്ന് മാറി. ഇതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ ഇപ്പോട്ടെ നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആകെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആർക്കാണ് ഇതിൽ നിന്ന് പങ്കെടുക്കാനുള്ള യോഗ്യത? നമുക്കറിയാം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട ആളുകൾക്കാണ് ഇതിൽ നിന്ന് പങ്കെടുക്കാനുള്ള യോഗ്യത. ഒരു വാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ നമ്മൾ വായിച്ച വാക്യം തന്നെ 41-42 നോക്കുമ്പോൾ അതിന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു. അവർ എന്ത് ചെയ്തു? അവരാണ് അപ്പദോസ്. കണ്ടോ 41-42 നേരത്തെ അവര് അവന്റെ വാക്ക് കൈക്കൊണ്ടവർ. വാക്ക് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം സ്നാനമേറ്റു. ഇവരാണ് ചെയ്തത്, അവര് അപ്പം നോക്കി. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് പങ്കെടുക്കാനുള്ള ഒരു യോഗ്യത കർത്താവിനായി സ്വീകരിച്ചു എന്നുള്ളതാണ്, സ്നാനമേറ്റു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു യോഗ്യതയെക്കുറിച്ച് നമ്മൾ വായിച്ചു, നമ്മുടെ ജീവിത വിശുദ്ധി പാലിക്കുന്നു. 11-27 വായിച്ചു. അതുകൊണ്ട് അയോഗ്യമായി അസംബിക്കുക കർത്താവിന്റെ മാനപത്രം തിരിച്ചു ചെയ്യാനായിട്ട് സാധിക്കും. കുറ്റക്കാരനാകും, കുറ്റക്കാരനാകും. ചെട്ടിപ്പൊക്കെ സഹോദരൻ പറയുന്നത് ഇനിയുമ്പോൾ കുടിച്ചാൽ എന്താകും, അനുഗ്രഹിക്കപ്പെടുകയുള്ളു. പക്ഷെ കർത്താവ് ദൈവം എന്തോ പറയുന്നത് കുറ്റക്കാരനാകുമെന്നാ പറയുന്നത്. നേരെ ചെയ്യുന്നുണ്ട് കുറ്റക്കാരനാകും. നമുക്ക് സമയ ചുരുക്കം കൊണ്ട് നമുക്ക് തൽക്കാലം കൂടെ നിർത്താം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ? പ്രത്യേകിച്ച് ഇന്ന് സ്നാനപ്പെട്ട ആ രണ്ട് പ്രിയപ്പെട്ടവരും അവർ വന്ന പശ്ചാത്തലത്തിൽ നിന്ന് ഈ കർത്തനൊക്കെ എന്തോ ഒരു തങ്ങളുടെ പാപങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു ഒറ്റമൂലി എന്നുള്ള നിലയിൽ ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹാങ്ങോവറുമായിട്ടല്ല ഇങ്ങനത്തെ മറിച്ചല്ല കർത്താവ് നമ്മുടെ പാവം ആ ബോധ്യമുള്ളവരാണ് ഇതിലേക്ക് പങ്കാളികളാണ്. പങ്കാളികളാകുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നത്. ഒന്ന്, ഞാൻ ഈ കർത്താവ് തമ്മിലുള്ളത് അവന്റെ മരണത്തെ പ്രസ്താവിച്ചു. കർത്താവ് അവന്റെ മരണം വിളിച്ചു വേണ്ടിയായിരുന്നു. അവനോടുള്ള സ്നേഹം, നന്ദി, അവനോടുള്ള കടപ്പാട്, കർത്താവിനെ ഓർക്കുക, കർത്താവുമായിട്ടുള്ള പ്രശ്നം. 2, പലരായ നാം ഉച്ചയുണ്ട്. എന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ, അടുത്തിരിക്കുന്ന സഹോദരി, എനിക്ക് കൂട്ടിൽ കൂട്ടായ്മയുമായിട്ട് വന്നിട്ടുള്ള അവരുമായിട്ടുള്ള എന്റെ ബന്ധം, ഞാൻ അവരെ ആരെങ്കിലും മുറിവേൽപ്പിച്ചോ, ഞാൻ അവരെ ആരെങ്കിലും മോശക്കാരായിട്ട് കണ്ടോ, ആ ഒരു കാര്യം. അതിന് കഴിയാൻ മൂന്നെന്താ? കർത്താവ് വരുവോ? കർത്താവ് ഇതേ വരെ വന്നിട്ടില്ല, അവൻ ഇന്നല്ലെങ്കിൽ നാളെ വരാം. കർത്താവിന്റെ വരവിൽ പ്രത്യാശയുള്ളവർ എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 3:2, അവന്റെ വരവിൽ പ്രത്യാശയുള്ളവർ എന്താ ചെയ്യണം? തങ്ങളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ കർത്താവിനെ വന്നിട്ടില്ല കർത്താവ് വഴി എന്നുള്ള ബോധ്യം നമ്മളെ എന്തോ എന്തോ ചെയ്യും. അയ്യോ കർത്താവ് ഞാനിതിലേക്ക് തരഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ആഴ്ചത്തേക്കാളും ഈ ആഴ്ച കൂടുതൽ എന്റെ വാക്കും പ്രവൃത്തിയും മനോഭാവവും നിർമ്മലമായിട്ടുണ്ടോ പലപ്പോൾ നമുക്ക് എന്തില്ല. അങ്ങനെ ഒരു പെർഫെക്ഷൻ തോന്നി വരും. ഞാൻ യാഥാർത്ഥ്യബോധം വേണമെന്ന് വിചാരിച്ച ആളാണ്. ഒരു സൂപ്പർ സ്പിരിച്വൽ കാര്യം പറയാതെ ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയണം ആളുകളെ സുഖബോധത്തിൽ നിന്ന് മാറ്റാനായി. അതുകൊണ്ട് ഇന്നും ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് എന്താ, ഇവിടെ ഇരിക്കുന്ന 75 പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്തെ 1 നമ്പർ പാതി ഞാനാണ് എന്നാണ് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ വിചാരിച്ചത്. അതൊരു പങ്കുവാക്ക് പറയുകയല്ലേ. കാരണം ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ കിട്ടിയവനോട് എന്തോ ചെയ്യും, കൂടുതൽ ചോദിക്കും. നീ ആ ഇവിടെ വലിയ അതുകൂടെ എല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ 365 ദിവസം ഉണ്ട് അല്ലെ, 365 ദിവസം ഉണ്ട് ഇങ്ങനെ നിന്ന് പറയും. നീ നിന്നോട് എന്ത് ചെയ്യും? ഓ അപ്പൊ എനിക്കവിടെ രക്ഷ. ഈ മുഴുവൻ ഇരിക്കുന്ന പാവപ്പെട്ട ആളുകളെക്കാൾ പാപ ഞാനല്ലേ. നമ്മൾ ആ അതിൻ്റെ അകത്ത് രഹസ്യം, നമ്മൾ എത്രയും പാപിയായിട്ട് നമ്മൾ തോന്നുമ്പോൾ നമുക്ക് എന്തോ ഉണ്ട് കർത്താവിന്റെ രക്ഷ, നമുക്ക് അത്രയേറെ ആവശ്യമുണ്ട്. എനിക്ക് എന്തൊക്കെ കുട്ടിയാണ് കർത്താവ്, അവിടുത്തെ കഴിയലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും. കർത്താവ് നമ്മളെ നമ്മളെ 500 വെള്ളിക്കാഴ്ച കടപ്പെട്ട ആളിനെ പോലെ ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ആ ചീനോന്റെ അവിടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കഴിക്കുന്നുണ്ടാ 50 വെള്ളിക്കാഴ്ച കടപ്പെട്ടുള്ളൂ. പക്ഷെ അവള് കൂടുതൽ പാപി, അതുകൊണ്ട് അവളുടെ അനവധമായ പാപങ്ങൾ ചെലുത്തി തന്നിരിക്കുന്നു. അവൾക്ക് കൂടുതൽ കർത്താവിനെ ശ്രമിക്കാൻ കഴിയും. നമുക്ക് ദേശം Thank you.